ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി മൻ കി ബാത്തിലൂടെ എല്ലാവരുമായി സമ്പർക്കത്തിലേർപ്പെടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 5-ാം ഏകദിന ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ്. ഈ സീരീസ് ഗാന്ധി മണ്ടേല സീരീസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മത്സരം ഇപ്പോൾ അത്യന്തം രോമാഞ്ചകരമായ ഒരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. രണ്ടു ടീമുകളും 2 വീതം മാച്ചുകൾ സ്വന്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവസാന മാച്ചിന്റെ പ്രാധാന്യം വളരെ കൂടുതലുമാണ്. എല്ലാ കളിക്കാർക്കും എന്റെ ഹൃദയംഗമമായ വിജയാശംസകൾ നേരുന്നു. ഞാൻ ഇന്ന് ആകാശവാണി കണ്ണൂർ നിലയത്തിലെ സുഹൃത്തുക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. മൻ കി ബാത് ആരംഭിച്ചതിന് ശേഷം ആളുകൾ ധാരാളമായി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടു വരുന്നുണ്ട് എന്നതാണ് അഭിനന്ദനത്തിന്റെ പ്രത്യേകമായ കാരണം. കേരളത്തിലെ ഒരു 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രദ്ധ തമ്പാൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് ആകാശവാണി കണ്ണൂർ കേന്ദ്രം ഈ വിദ്യാർത്ഥിനിയെ ക്ഷണിച്ചു വരുത്തി ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് കൂടുതൽ സഹായകരമായ വിവരങ്ങൾ പ്രദാനം ചെയ്യാൻ അവസരമൊരുക്കി, സൗഹൃദത്തിന്റെ അന്തരീക്ഷമൊരുക്കി. ഈ 12-ാം ക്ലാസ്സുകാരിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു ആകാശവാണിയുടെ കണ്ണൂർ നിലയം. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ ഈ പ്രവൃത്തി എനിക്കും ആവേശം പകർന്നു. രാജ്യത്താകമാനമുള്ള ആകാശവാണി കേന്ദ്രങ്ങൾ തങ്ങളുടെ പ്രദേശങ്ങളിലുള്ള ഇപ്രകാരം ജാഗരൂകരായ തൽപരരായ വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വഴി ബഹുജന പങ്കാളിത്തത്തിലൂടെയുള്ള രാഷ്ട്രത്തിന്റെ വികസനമെന്ന ലക്ഷ്യത്തിന് ഒരു പുതുശക്തി ആർജിക്കുവാൻ കഴിയുമെന്ന് തന്നെ ഞാൻ ആശിക്കുന്നു. അതുകൊണ്ടുതന്നെ ഞാൻ ആകാശവാണി കണ്ണൂർ കേന്ദ്രത്തിലെ സുഹൃത്തുക്കളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എനിക്ക് കേരളത്തിലെ തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. കൊച്ചിയിലുള്ള ചിറ്റൂരിലെ സെന്റ് മേരി അപ്പർ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ എനിക്കൊരു കത്തയക്കുകയുണ്ടായി. കത്ത് പലവിധത്തിലും വിശേഷതകളുള്ളതായിരുന്നു. അതിലൊന്ന്, ഒരു വലിയ തുണിയിൽ ഈ കുട്ടികൾ തങ്ങളുടെ പെരുവിരലുകളുടെ അടയാളം കൊണ്ട് ഭാരതാംബയുടെ ഒരു ചിത്രം വരച്ചിരുന്നു. ഭാരതാംബയുടെ ഭാരതത്തിന്റെ ഭൂപടം അവർ എനിക്ക് അയച്ചു തന്നിരുന്നു. ഈ കുട്ടികൾ എന്തിന് ഇങ്ങനെ തങ്ങളുടെ തള്ളവിരലുകളുടെ അടയാളം മാത്രം ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ചു എന്നതായിരുന്നു എന്നെ ചിന്തിപ്പിച്ച കാര്യം. പക്ഷേ അവരുടെ കത്ത് വായിച്ചപ്പോഴാണ് എത്രയോ മഹത്തരമായ പ്രതീകം ഉപയോഗിച്ചുള്ള മഹത്തായ സന്ദേശമാണ് അവർ അയച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പെൺകുട്ടികൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മാത്രം ബോധവൽക്കരിക്കുന്നവരല്ല, അവർ തങ്ങളുടെ പ്രദേശവാസികളെയും ബോധവാന്മാരാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ്. അവരുടെ ലക്ഷ്യം അവയവദാനമാണ്, അതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ്. ഈ കുട്ടികൾ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളിൽ അവയവദാനത്തിനുള്ള അവബോധം സൃഷ്ടിക്കുവാൻ സഹായകരമായ കലാനാടക പ്രവർത്തനങ്ങളും നടത്തുന്നവരാണ്. അവയവദാനം ലക്ഷ്യവും പ്രവൃത്തിയുമായിരിക്കണം. ഈ കുഞ്ഞുങ്ങൾ എനിക്ക് അയച്ചു തന്ന കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൻ കി ബാത് പരിപാടിയിലൂടെ ഞാൻ അവയവദാനത്തിന് ആഹ്വാനം ചെയ്യണം എന്നാണ്. മഹാരാഷ്ട്ര സ്വദേശി 80 വയസ്സോളം പ്രായമുള്ള വസന്ത് റായ് സുട്കെ ഗുരുജി അവയവദാനത്തിനുള്ള ഒരു പുതു പ്രസ്ഥാനം തന്നെ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അവയവദാനം ഒരു മഹോത്സവം തന്നെയാക്കി മാറ്റണം എന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഫോണിലൂടെയും എനിക്ക് ധാരാളം സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഡൽഹി സ്വദേശിയായ ദേവേഷ് എന്നയാൾ എനിക്ക് അയച്ചു തന്ന സന്ദേശം ഇങ്ങനെയാണ്: അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. ജനങ്ങൾക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുന്ന ഈ ഉദ്യമത്തിന് പ്രോത്സാഹനം അത്യാവശ്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ ജനങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. ഈ കാര്യം വളരെ ഗൗരവപൂർണമായ ഒന്നായി തന്നെ ഞാൻ കരുതുന്നു. നമ്മുടെ രാജ്യത്ത് പ്രതിവർഷം 2.5 ലക്ഷത്തിലധികം വൃക്ക, ഹൃദയം, കരൾ എന്നിവ ആവശ്യമായി വരുന്നുണ്ട്. എന്നാൽ 125 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് വെറും 5,000 ട്രാൻസ്പ്ലാന്റ് മാത്രമേ ചെയ്യുവാൻ കഴിയുന്നുള്ളൂ. പ്രതിവർഷം 1 ലക്ഷത്തോളം കണ്ണുകൾക്ക് കാഴ്ച ആവശ്യമായി വരുന്നുണ്ട്. എന്നാൽ നമുക്ക് 25,000 പേരെ മാത്രമേ സഹായിക്കുവാൻ സാധിക്കുന്നുള്ളൂ. 4 കണ്ണുകൾ ആവശ്യമുള്ളിടത്ത് നമുക്ക് 1 കണ്ണ് മാത്രം ലഭിക്കുന്നു. റോഡപകടങ്ങളെ തുടർന്നുള്ള മരണശേഷം ശരീരാവയവങ്ങൾ ദാനം ചെയ്യണം. ഇതിനായുള്ള നിയമ തടസ്സങ്ങൾ ഏറെയാണ്. സംസ്ഥാനങ്ങളെ ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി സഹായിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ ഫയൽ നടപടിക്രമങ്ങൾ കുറച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് സന്തോഷപൂർവ്വം വെളിപ്പെടുത്തുന്ന അവയവദാനത്തിന്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനം തമിഴ്നാടിനാണ്. പല സാമൂഹ്യ സംഘടനകളും പല എൻജിഒകളും ഈ കാര്യത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഥവാ NOTO സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ സമയത്തും ഹെൽപ്പ് ലൈൻ 1800 114 770 ഈ നമ്പറിന്റെ സേവനം ലഭ്യമാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 1800 114 770. തേന തെക്തേന ഭുഞ്ജിത നമ്മുടെ നാട്ടിൽ പ്രമാണമായി സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ത്യാഗം ചെയ്യുന്നതിലൂടെ ആനന്ദം ലഭിക്കുന്നു എന്ന മഹത്തായ സന്ദേശം തേന തെക്തേന ഭുഞ്ജിത എന്ന മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ നാമെല്ലാം TVയിലൂടെ അറിഞ്ഞതാണല്ലോ, ഡൽഹിയിലെ GB Pant ഹോസ്പിറ്റലിൽ ദരിദ്രനായ ഒരു വഴിയോര കച്ചവടക്കാരന്റെ ഭാര്യയ്ക്ക് കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തപ്പെട്ട വിവരം. ഇതിനുവേണ്ട കരൾ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ലക്നൌവിൽ നിന്നും ഡൽഹിയിൽ കൊണ്ടുവരികയായിരുന്നു. ശസ്ത്രക്രിയ വളരെ വിജയകരമായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാനും സാധിച്ചു. അവയവദാനം മഹാദാനം, തേന തെക്തേന ഭുഞ്ജിത, ഈ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ഈ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും വേണം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നവരാത്രിയും വിജയദശമിയും ആഘോഷിക്കുകയുണ്ടായല്ലോ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ദീപാവലിയും ആഘോഷിക്കും. ഈദുൽ ഫിത്തറും ഗണേശ ചതുർത്ഥിയും ആഘോഷിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിനിടയിൽ രാഷ്ട്രം ഒരു മഹാ ഉത്സവം ആഘോഷിക്കുവാൻ തുടങ്ങുകയാണ്. ദേശവാസികൾക്കാകമാനം അന്തസ്സും അഭിമാനവും പ്രദാനം ചെയ്യുന്ന ഒരാഘോഷം. ഒക്ടോബർ 26 മുതൽ 29 വരെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ഇന്ത്യ ആഫ്രിക്ക ഫോറിൻ സമ്മിറ്റ്, ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടി സംഘടിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണിൽ ആദ്യമായാണ് ഇത്രയും വിപുലമായ തോതിലുള്ള സംരംഭം സംഘടിപ്പിക്കുന്നത്. 54 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നേതാക്കന്മാർ ഇതിലേക്കായി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കയ്ക്ക് വെളിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സമ്മേളനമാണിത്. ഇന്ത്യയും ആഫ്രിക്കയും അത്യന്തം ഗാഢമായ ബന്ധം പുലർത്തുന്ന പ്രദേശങ്ങളാണ്. ഇന്ത്യയുടെ അത്ര തന്നെ ജനസംഖ്യ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലുമുണ്ട്. രണ്ട് ജനസംഖ്യകളും കൂട്ടിനോക്കിയാൽ മൊത്തം ലോകജനസംഖ്യയുടെ 1/3 ജനസംഖ്യയായിത്തീരും. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ രണ്ട് ഭൂപ്രദേശങ്ങളും ചേർന്ന് ഒന്നായിരുന്നു. പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രം ഇടയിൽ വന്ന് ഈ ഭൂപ്രദേശങ്ങളെ രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ രണ്ട് പ്രദേശങ്ങളിലും ധാരാളം സമാനതകൾ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും ജൈവസൃഷ്ടിയിൽ ഈ സാമ്യം കാണാവുന്നതാണ്. പ്രകൃതി സമ്പത്തിലും നമുക്കിടയിൽ തുല്യത ദൃശ്യമാണ്. കൂടാതെ 27 ലക്ഷത്തോളം ഭാരതീയർ ദീർഘകാലമായി ആഫ്രിക്കൻ നാടുകളിൽ വസിക്കുന്നുമുണ്ട്. ഭാരതം പല ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധത്തിലേർപ്പെട്ടിട്ടുമുണ്ട്. ആഫ്രിക്കൻ യുവതലമുറയെ പരിശീലിപ്പിക്കുന്ന കാര്യത്തിലും ഭാരതം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് നിർവഹിച്ചു പോരുന്നത്. മാനവ വിഭവശേഷി വികസനം, നൈപുണ്യ വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ 25,000 ആഫ്രിക്കൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ നാടുകളിലെ ഇന്നത്തെ പല നേതാക്കന്മാരും ഇന്ത്യയിലെത്തി വിദ്യാഭ്യാസം നേടിയവരാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഉച്ചകോടി വളരെ മഹത്വമുള്ളതായിരിക്കും. ഉച്ചകോടിയിൽ പൊതുവായി പല നാട്ടിലെയും പ്രധാനികൾ ഒരുമിച്ച് കൂടാറുണ്ട്. നമ്മുടെ ശ്രമം നേതാക്കളോടൊപ്പം ഈ ഉച്ചകോടി ജനങ്ങൾക്കും തമ്മിൽ കാണാനുള്ള ഒരവസരം സൃഷ്ടിക്കാനായിരിക്കും. ഈ പ്രാവശ്യം ഇന്ത്യാ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം വളരെ ഒരു നല്ല കാര്യം ചെയ്യുകയുണ്ടായി. CBSEയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്കായി ഉപന്യാസ മത്സരം, കവിതാരചന തുടങ്ങിയ മത്സരങ്ങൾ ഏർപ്പെടുത്തിയതിലൂടെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഏകദേശം 1600 സ്കൂളുകൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. ഇവയിൽ ഇന്ത്യയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സ്കൂളുകളുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യ ആഫ്രിക്ക ബന്ധങ്ങളെ ശക്തമാക്കാൻ തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊന്നുകൂടി മഹാത്മാഗാന്ധിയുടെ ജന്മനാടായ പോർബന്ധറിൽ നിന്നും മെമ്മറീസ് ഓഫ് മഹാത്മാ എന്ന പേരിൽ ഒരു മൊബൈൽ എക്സിബിഷൻ വടക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഒക്ടോബർ 29 ഡൽഹിയിലെത്തിച്ചേരും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അസംഖ്യം മറ്റു ജനങ്ങളും ഈ എക്സിബിഷൻ കാണുകയുണ്ടായി. ആഫ്രിക്കയ്ക്കും ഇന്ത്യയ്ക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഈ ബന്ധത്തിൽ ഗാന്ധിജിക്കുള്ള മഹത്തായ പങ്കിനെക്കുറിച്ചും രണ്ട് ഭൂഭാഗങ്ങളിലുള്ള ജനജീവിതത്തെ ഗാന്ധിജിയുടെ വ്യക്തിത്വം എന്തുമാത്രം സ്വാധീനിക്കുകയുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കു വേണ്ടി നടത്തിയ മത്സരങ്ങളിൽ നിലവാരമുള്ള പല സൃഷ്ടികളും ലഭിച്ചു. അവയിലൊന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളെയും കേൾപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ചെറു പട്ടണങ്ങളിൽ പോലും വിദ്യാർത്ഥികൾ എന്തുമാത്രം സമർത്ഥരാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം വിശാലമാണ്, അവർ എന്തുമാത്രം ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ രചനകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലുള്ള ഗരിമ ഗുപ്ത മത്സരത്തിനായി രചിച്ച കവിത വളരെ മനോഹരവും ഉന്നത നിലവാരത്തിലുള്ളതുമാകുന്നു. ആ കവിതയൊന്ന് ശ്രദ്ധിക്കൂ. ആഫ്രിക്കയിലെ നദി നൈൽ, കടലോ ചെങ്കടൽ, വിശാലമായ ദ്വീപ്, പ്രവാസികൾ സമ്പന്നരും സിന്ധുനദീതട സംസ്കാരം ഭാരതത്തിന്റെ തിരിച്ചറിയൽ ചിഹ്നം പോലെ നൈലും കാർത്തേജും ആഫ്രിക്കയുടെ മഹത് സാംസ്കാരിക ചിഹ്നങ്ങൾ. ഗാന്ധിജി തുടങ്ങിവെച്ച ആഫ്രിക്കയിലെ സമരം പോലെ ഏവരുടെയും മനം കവരുന്നു ആ സ്വഭാവ വൈശിഷ്ട്യം. ജോഹന്നസ്ബർഗിലും കിങ്സ്റ്റണിലും സിംബാബ്വേയിലും ചാടിലുമെന്നു വേണ്ട, ആഫ്രിക്കൻ നാടുകളിലെങ്ങും സുലഭം നമ്മുടെ ഉരുളക്കിഴങ്ങ് വിഭവങ്ങൾ. എഴുതാനായിരം കാര്യങ്ങൾ, വരികൾ ആയിരത്തിലേറെയും. ആഫ്രിക്കൻ വനഭൂമികളെ, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഇങ്ങനെ ആ കവിത വളരെ ദീർഘമാണ്. എന്നാൽ ഞാനതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കേൾപ്പിച്ചുള്ളൂ. നടക്കാൻ പോകുന്ന ഉച്ചകോടി ഇൻഡോ ആഫ്രിക്കൻ ഉച്ചകോടി, എന്നാൽ ഞാൻ കാണുന്നത് ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരവസരമായാണ്. ഈ സംരംഭത്തെ, ഇതിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളെ, 1600-ലേറെ സ്കൂളുകളെ, മാനവ വിഭവശേഷി വകുപ്പിനെ, ഇവരെയൊക്കെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഇക്കഴിഞ്ഞ 15 ഞാൻ പാർലമെന്റ് അംഗങ്ങൾക്കായുള്ള ആദർശ് ഗ്രാമയോജനയെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ടായിരുന്നു. പല MP സുഹൃത്തുക്കളും വളരെ താൽപര്യപൂർവ്വം തന്നെ ഈ നിർദ്ദേശം നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഭോപ്പാലിൽ ഒരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. അവിടെ ആദർശ് ഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രസിഡന്റും ജില്ലാ കളക്ടറും MPമാരും കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചേർന്ന് പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾ നടത്തിയിരുന്നു. പുതിയ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടതെല്ലാം ഉത്സാഹവർദ്ധകങ്ങളായിരുന്നു. അവയിൽ ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ജാർഖണ്ഡ് വളരെ വിസ്തൃതമായൊരു പ്രദേശം, ആദിവാസികളാണ് കൂടുതലും. ജാർഖണ്ഡിനെക്കുറിച്ച് നിർഭാഗ്യവശാൽ അധികവും പറഞ്ഞു കേൾക്കുന്നത് മാവോവാദം, തീവ്രവാദം, ബോംബേറ്, രക്തച്ചൊരിച്ചിൽ എന്നൊക്കെയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം പല പ്രദേശങ്ങളും നശിച്ച് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ പ്രദേശത്തെ ലോക്സഭാ അംഗമായ ശ്രീമാൻ കരിയ മുണ്ടാജി, മഹാനായ നേതാവും സഭയുടെ ഉപാധ്യക്ഷനുമായിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് ആദിവാസികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലികഴിക്കേണ്ടി വന്നു. അദ്ദേഹം ജാർഖണ്ഡിലെ കുന്തി ജില്ലയിൽ പഴ്സി ഗ്രാമത്തെ ആദർശ ഗ്രാമമാക്കാൻ തെരഞ്ഞെടുക്കുകയുണ്ടായി. മാവോവാദികളുടെ നിയന്ത്രണത്തിലുള്ള അവിടേക്ക് സർക്കാർ അധികാരികൾക്ക് പോലും ചെന്നെത്തുക ദുഷ്കരമാണ്. ഡോക്ടർമാർക്ക് പോലും ചെന്നെത്താൻ സാധിക്കാത്ത ഇടം. അദ്ദേഹം ഗ്രാമത്തിൽ പോകാനും വരാനും തുടങ്ങി. സാധാരണ ജനങ്ങളിൽ വിശ്വാസം ജനിപ്പിക്കാൻ ശ്രമിച്ചു. സർക്കാർ സംവിധാനങ്ങളിൽ പുതുജീവൻ നിറയ്ക്കാൻ പരിശ്രമിച്ചു. ഉദ്യോഗസ്ഥർക്ക് അവിടെ പോയി ജോലിയെടുക്കുവാനുള്ള ധൈര്യം പ്രദാനം ചെയ്തു. ദീർഘകാലമായി നിശ്ചലമായി കിടന്നിരുന്ന ഭരണയന്ത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഇച്ഛാശക്തിയും ഉണ്ടാക്കിയെടുത്തു. ആദർശ് ഗ്രാമത്തിന്റെ അടിസ്ഥാന വികസനത്തിനോടൊപ്പം ജനശക്തിയെ ഉണർത്താനുള്ള പരിശ്രമങ്ങളും ജാർഖണ്ഡിലെ ഈ പർസി ഗ്രാമത്തിൽ തുടങ്ങി. സമാദരണീയനായ ലോക്സഭാംഗം ശ്രീമാൻ കരിയ മുണ്ടാജിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ എനിക്ക് മറ്റൊരു വാർത്ത കിട്ടി. അശോക് ഗജപതി രാജു ആദർശ ഗ്രാമയോജനയുമായി അലിഞ്ഞു ചേർന്നു. അതിന്റെ ഫലമായി ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ ദ്വാരാപുടി ഗ്രാമപഞ്ചായത്തിനെ ആദർശ ഗ്രാമമായി തെരഞ്ഞെടുത്തു. ബാക്കി നടപടികളൊക്കെ മുറപോലെ നടക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്തത് ശ്രേഷ്ഠമായ ഒരു കർമ്മമായിരുന്നു. ആ ഗ്രാമത്തിലെ കുട്ടികളെയാണ് അദ്ദേഹം ആ ദൗത്യം ഏൽപ്പിച്ചത്. ഗ്രാമത്തിലെ പുതിയ തലമുറ അക്ഷരാഭ്യാസമുള്ളവരായിരുന്നുവെങ്കിലും പഴയ തലമുറ നിരക്ഷരരാണ്. അപ്പോൾ അദ്ദേഹം മുതിർന്ന വിദ്യാർത്ഥികളെ അധ്യാപനത്തിനായി തെരഞ്ഞെടുത്തു. മാതാപിതാക്കളെ വിളിച്ചുവരുത്തി ആ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുവാൻ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്തി. ഇക്കാര്യത്തിൽ ആ സ്കൂൾ പകൽ സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനും വൈകുന്നേരം കുട്ടികൾക്ക് അധ്യാപകരാകാനുമുള്ള പരിശീലന കളരിയായി. ഏകദേശം 550 വയോജന നിരക്ഷരരെ പഠിപ്പിച്ച് സാക്ഷരരാക്കിയത് ഈ കുട്ടികളാണ്. അപ്പോൾ നോക്കൂ, സമൂഹത്തിൽ ബജറ്റില്ലാതെ, ഉത്തരവുകളില്ലാതെ, ഇതിനുവേണ്ടി പ്രത്യേക വ്യവസ്ഥകളൊന്നും തന്നെ ഇല്ലാതെ, ഇച്ഛാശക്തിയിലൂടെ എത്ര വലിയ പരിവർത്തനമാണ് സാധ്യമാക്കിയത്. ദ്വാരപുടി പഞ്ചായത്ത് ഇങ്ങനെയൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ നമ്മുടെ ആദരണീയനായ ഒരു പാർലമെന്റേറിയനാണ് CL രുവാല. അദ്ദേഹം വടക്കുകിഴക്ക് മിസോറാമിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്. ഖ്വാല ഹിലങ് ഗ്രാമത്തെ അദ്ദേഹം ആദർശ ഗ്രാമമായി തെരഞ്ഞെടുക്കുകയും ഒരു പ്രത്യേക കാര്യം ചെയ്യുകയും ചെയ്തു. ഈ ഗ്രാമം കരിമ്പുൽപാദനത്തിലും ഷുഗർകെയിൻ ഫെസ്റ്റിവലിലും വളരെ പ്രസിദ്ധമാണ്. ശ്രീമാൻ രുവാലാജി 11 മാർച്ച് ഗ്രാമത്തിൽ ഷുഗർ കെയിൻ ഫെസ്റ്റിവൽ ആരംഭിച്ചു. എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആൾക്കാർ അവിടെ ഒരുമിച്ചുകൂടി. പഴയ പൊതുപ്രവർത്തകരും വന്നുചേർന്നു. അവിടെ നിന്നും പുറത്തുപോയ സർക്കാർ ജീവനക്കാരും അവിടെ വന്നുചേർന്നു. കരിമ്പിന്റെ ഉൽപ്പാദനവും വിപണനവും വർദ്ധിച്ചു. അതിനുവേണ്ടി ഒരു പ്രദർശനവും സംഘടിപ്പിച്ചു. ഒരു ഗ്രാമത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്രമാക്കി എങ്ങനെ മാറ്റാമെന്ന്, ഗ്രാമത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ വിപണിയുണ്ടാക്കാമെന്നും തെളിയിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഗ്രാമത്തെ ആദർശ ഗ്രാമമാക്കുന്നതോടൊപ്പം സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ശ്രീമാൻ രുവാലാജി തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മനസ്സു പറയുന്ന കാര്യമാണ്, ശുചിത്വത്തിന് അവിടെ തീർച്ചയായും സ്ഥാനം വേണം. അല്ലാതെ എങ്ങനെയാണ്? മുംബൈയിലെ സവിത റായി എനിക്ക് ഒരു ടെലിഫോൺ സന്ദേശം അയച്ചിരിക്കുന്നു. ദീപാവലിയുടെ ഒരുക്കങ്ങളുടെ ഭാഗമായി നമ്മളെല്ലാ വർഷവും വീടുകൾ വൃത്തിയാക്കുന്നു. ഈ ദീപാവലിക്ക് നമുക്ക് അവരവരുടെ വീടുകൾക്കൊപ്പം പരിസരവും വൃത്തിയാക്കാം. ദീപാവലിക്ക് ശേഷവും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാം. അവർ ശരിയായ കാര്യത്തിലേക്കാണ് ശ്രദ്ധയെ ക്ഷണിച്ചത്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം ദീപാവലിക്ക് ശേഷം നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ഒരു വലിയ ചർച്ചയുണ്ടാക്കി. ദീപാവലിക്ക് ശേഷം അവിടെവിടെ പടക്കങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ശരിയായ കാര്യമല്ല എന്നവർ പറഞ്ഞു. അങ്ങനെ മാധ്യമങ്ങൾ ഉണർവിന്റെ ഒരു യജ്ഞത്തിന് തുടക്കം കുറിച്ചു. അതിന്റെ അനന്തരഫലമെന്നപോലെ ദീപാവലി കഴിഞ്ഞ ഉടനെ വൃത്തിയാക്കൽ ആരംഭിച്ചിരുന്നു. ഇത് സ്വയം ചെയ്തതാണ്. ആഘോഷങ്ങൾക്ക് മുൻപുള്ള ചിന്ത ആഘോഷം കഴിഞ്ഞാലും ഉണ്ടാകണം എന്ന താങ്കളുടെ വാക്കുകൾ തികച്ചും ശരിയാണ്. ഇത് ഓരോ പൊതുകാര്യത്തിലും വേണ്ടതാണ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഭാരതത്തിലെ മാധ്യമലോകത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 ഒക്ടോബർ മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിവസം സ്വച്ഛഭാരത യജ്ഞത്തിന്റെ വാർഷികമായിരുന്നു. അന്ന് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ സഫായി ഗിരി സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അവർ ക്ലീൻ ഇന്ത്യ അവാർഡ് തന്നു. ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇതിനുവേണ്ടി ഒരുപോലെ പ്രവർത്തിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് എത്രയെത്ര സ്ഥലങ്ങളാണ് ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്? ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി. ഞാൻ ഇന്ത്യ ടിവി ഗ്രൂപ്പിനെ അവരുടെ പ്രശംസനീയമായ ഈ പ്രവൃത്തിയെ ഹൃദയം തുറന്ന് അഭിനന്ദിച്ചു. സ്വച്ഛഭാരത യജ്ഞം ആരംഭിച്ചതു മുതൽ ആന്ധ്രയിലെ തെലങ്കാനയിൽ നിന്നുള്ള ETV ഈ നാടും, പ്രത്യേകിച്ച് ശ്രീമാൻ രാമോജി റാവുവും, അദ്ദേഹം പ്രായാധിക്യമുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഉത്സാഹം ഒരു യുവാവിനേക്കാൾ ഒട്ടും പിന്നിലല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം ശുചിത്വത്തെ തന്റെ പേഴ്സണൽ പ്രോഗ്രാം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ETVയിലൂടെ കഴിഞ്ഞ 1 വർഷക്കാലം നിരന്തരമായി ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പത്രങ്ങളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. സർഗാത്മകമായ വാർത്തകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവർ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും 55 മുതൽ 56,000 സ്കൂളുകളിലെ ഏകദേശം 51 ലക്ഷം കുട്ടികളെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചു. പൊതുസ്ഥലങ്ങൾ, സ്റ്റേഷനുകൾ, മതസ്ഥലങ്ങൾ, ആശുപത്രികൾ, പാർക്കുകൾ എന്നുവേണ്ട വിവിധ സ്ഥലങ്ങളിൽ അവർ ശുചിത്വയജ്ഞം സംഘടിപ്പിച്ചു. ഇന്ന് ഈ വാർത്തകൾ ശുചിത്വ ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ഭാരത സർക്കാരിന് ശക്തി പ്രദാനം ചെയ്യുന്നു. ABP ന്യൂസ് ഏ ഭാരത ദേശഹേ എന്ന പേരിൽ ഒരു പരിപാടി ആരംഭിച്ചു. അവർ ശുചിത്വത്തെക്കുറിച്ച് ആൾക്കാരെ ബോധവൽക്കരിച്ചു. അതിന് ഊന്നൽ നൽകിക്കൊണ്ട് ദേശവാസികൾക്ക് പരിശീലനം കൊടുത്തു. NDTV ബനേഗ സ്വച്ഛ ഇന്ത്യ എന്ന പേരിൽ പരിപാടി നടത്തി. ദൈനിക് ജാഗരണും നിരന്തരമായി ഈ യജ്ഞത്തെ മുന്നോട്ടു നയിച്ചു. നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് ചാനലുകളുണ്ട്, ആയിരക്കണക്കിന് പത്രങ്ങളുമുണ്ട്. എനിക്ക് സമയക്കുറവ് കാരണം എല്ലാറ്റിൻ്റെയും പേരുകൾ എടുത്തു പറയുവാൻ നിർവാഹമില്ല. പക്ഷേ അവരും ഈ യജ്ഞം മുന്നോട്ടു കൊണ്ടുപോയവരാണ്. അതുകൊണ്ട് സവിതാറായിജി, താങ്കളുടെ നിർദ്ദേശം ഇന്ന് രാജ്യം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ്. ആ യജ്ഞത്തെ മുന്നോട്ടു കൊണ്ടുപോവുകയാണ്. മേഘാലയത്തിൽ നിന്ന് ഗവർണർ ഷൺമുഖനാഥൻ ഒരു കത്തെഴുതിയിരിക്കുന്നു. ആ കത്തിൽ മേഘാലയത്തിലെ മാവല്യന്യോഗ എന്ന ഗ്രാമത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ ഗ്രാമം ശുചിത്വത്തിനുവേണ്ടി പരിശ്രമിക്കുന്നതായി അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഇവിടുത്തെ ഓരോ തലമുറയും ശുചിത്വത്തിനുവേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവരാണ്. കുറച്ചു വർഷം മുൻപ് അവർക്ക് ഏഷ്യയുടെ ക്ലീൻ വില്ലേജിനുള്ള അവാർഡും ലഭിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങ് വടക്കുകിഴക്കേ അറ്റത്തുള്ള മേഘാലയത്തിലും ശുചിത്വത്തിനുവേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ശ്രമമുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ശുചിത്വം അവിടെ പൗരന്മാരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ആ ഗ്രാമത്തിൻ്റെ സംസ്കാരമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ശുചിത്വം നിറഞ്ഞതാകും എന്ന് ഞാൻ എല്ലാവർക്കും ഉറപ്പു തരുന്നു. അത് നമ്മുടെ പ്രയത്നം കൊണ്ട് തന്നെയാകും. 2019 ഗാന്ധിജിയുടെ 150th ജയന്തി ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ ഭാരതത്തിലെ 125 കോടി ജനങ്ങൾ തലയുയർത്തിപ്പറയും, നോക്കൂ, ഞങ്ങളുടെ ഭാരതമാതാവിനെ ഞങ്ങൾ മാലിന്യത്തിൽ നിന്നും മോചിതയാക്കി. എന്റെ ദേശവാസികളെ, ചില കാര്യങ്ങളിൽ അഴിമതി കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഓഗസ്റ്റ് 15 ഞാൻ ചുവപ്പുകോട്ടയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. പാവപ്പെട്ടവൻ ചെറിയ ജോലികൾക്കായി പോകുന്നു. ആരുടെയെങ്കിലും ശുപാർശകൾക്കായി അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ദല്ലാൽ സംഘം അവരുടെ പണം പിടിച്ചുപറിക്കുന്നു. ജോലി കിട്ടിയാലും പണം നഷ്ടപ്പെടും, ഇല്ലെങ്കിലും നഷ്ടപ്പെടും. ഈ വാർത്തകൾ കൂടി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയപ്പോൾ ചെറിയ ചെറിയ ജോലികൾക്ക് അഭിമുഖത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. 1-2 മിനിറ്റിലുള്ള അഭിമുഖത്തിൽ നിന്നും ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്ന മനഃശാസ്ത്രജ്ഞൻ ഈ ഭൂമുഖത്തുള്ളതായി ഞാനിതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി മുതൽ ചെറിയ ജോലികൾക്കുള്ള അഭിമുഖം അവസാനിപ്പിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിച്ചതും. എന്റെ യുവ സുഹൃത്തുക്കളെ, സർക്കാർ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ Group D, Group C, Group B യിലെ ഗസറ്റഡ് അല്ലാത്ത പദവികൾ, ഇവയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി മുതൽ അഭിമുഖമുണ്ടായിരിക്കില്ല എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. 2016 January 1 ഇത് പ്രാബല്യത്തിൽ വരും. ഇപ്പോൾ നടക്കുന്ന പ്രക്രിയകൾക്ക് ഇത് ബാധകമാകില്ല. എന്നാൽ 2016 January 1 ഇത് പ്രാബല്യത്തിൽ വരും. എല്ലാ യുവ സുഹൃത്തുക്കൾക്കും എൻ്റെ ശുഭാശംസകൾ. അതുപോലെ കഴിഞ്ഞ ബജറ്റിൽ ഞാനൊരു മഹത്തായ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ രാജ്യത്ത് സ്വർണം സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. സ്വർണം സാമ്പത്തിക ഭദ്രതയുടെ ഭാഗം കൂടിയാണ്. വിഷമഘട്ടത്തിലെ താക്കോൽ തന്നെയാണ് സ്വർണം. ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ 100 തുടർന്നു വരുന്നതുമാണ്. സ്വർണത്തോടുള്ള സ്നേഹം ഞാൻ അംഗീകരിക്കുന്നില്ല. അത് പ്രയോജനപ്പെടുത്താം. സ്വർണത്തെ നിഷ്ക്രിയ ആസ്തിയാക്കി വയ്ക്കുന്നത് ഇന്നത്തെ യുഗത്തിൽ നല്ലതല്ല. സ്വർണത്തെ നമുക്ക് ശക്തിയാക്കി, സാമ്പത്തിക ശക്തിയാക്കി മാറ്റാം. ഓരോ ഭാരതീയനും ഇതിലേക്ക് സംഭാവനകൾ ചെയ്യാവുന്നതാണ്. ഈ ദീപാവലി ആഘോഷവേളയിൽ വിശേഷിച്ചും ആളുകൾ സ്വർണം വാങ്ങുന്ന അവസരമാണ്. അതുകൊണ്ട് അതിനു മുൻപായി ബജറ്റിൽ ഞാൻ വാക്കുതന്ന ആ മഹത്തായ പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സ്വർണം പണമാക്കി മാറ്റുന്ന പദ്ധതി. എന്തെന്നാൽ പലിശ വാങ്ങുന്നത് പോലെ തന്നെ അവരവരുടെ സ്വർണം ബാങ്കിൽ നിക്ഷേപിക്കാം. ബാങ്ക് നിങ്ങൾക്ക് പലിശ തരും. മുൻപ് സ്വർണം ലോക്കറിൽ വെച്ച് നിങ്ങൾ ലോക്കറിന് വാടക കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ സ്വർണം ബാങ്കിൽ വയ്ക്കും, ബാങ്ക് നിങ്ങൾക്കതിനുള്ള പലിശ തരും. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, സ്വർണം സമ്പത്തായി മാറുമോ ഇല്ലയോ? സമ്പത്തായി മാറും. സ്വർണം നിഷ്ക്രിയ ആസ്തിയിൽ നിന്ന് ജീവിതശക്തിയായി രൂപാന്തരപ്പെടുമോ ഇല്ലയോ? ഈ കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കുവിൻ. വീട്ടിൽ സ്വർണം സൂക്ഷിക്കാതിരിക്കുവിൻ. നിങ്ങൾക്ക് ഗുണം രണ്ടാണ്. ഒന്ന്, സ്വർണത്തിൻ്റെ സുരക്ഷിതത്വം. 2. അതിനു കിട്ടുന്ന പലിശ. തീർച്ചയായും ഇത് പ്രയോജനപ്പെടുത്തുവിൻ. ഇതുപ്രകാരം നിങ്ങളുടെ കൈവശം വരുന്നത് ഒരു കടലാസ് മാത്രമാണ്. പക്ഷേ ആ കടലാസിന് നിങ്ങളുടെ സ്വർണത്തിന്റെ അത്ര തന്നെ മൂല്യമുണ്ട്. നിങ്ങൾ ആ കടലാസ് തിരികെ കൊടുക്കുന്ന ദിവസം അന്നുള്ള സ്വർണത്തിന്റെ വില നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് മടക്കിക്കിട്ടും. ഇന്ന് 1000 രൂപ വിലയുള്ള സ്വർണ്ണ ബോണ്ട് എടുത്തു എന്നിരിക്കട്ടെ. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ബോണ്ട് മടക്കിക്കൊടുക്കുവാൻ പോയി. അപ്പോൾ സ്വർണവില 2500 രൂപയാണെങ്കിൽ ആ കടലാസിന് പകരം നിങ്ങൾക്ക് 2500 രൂപ ലഭിക്കും. നമ്മളിതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് സ്വർണം വാങ്ങേണ്ട ആവശ്യം വരില്ല. സ്വർണം സൂക്ഷിക്കേണ്ട ആവശ്യവുമില്ല. സ്വർണം എവിടെ സൂക്ഷിക്കുമെന്ന ചിന്തയും വേണ്ട. കടലാസാണെങ്കിൽ ആരും മോഷ്ടിക്കുകയുമില്ല. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതി വരും ആഴ്ചകളിൽ ഞാൻ എന്റെ ദേശവാസികളുടെ മുൻപിൽ അവതരിപ്പിക്കും. മറ്റൊരു കാര്യം, അശോക ചക്രമുള്ള സ്വർണ്ണ നാണയം കൊണ്ടുവരാൻ പോവുകയാണെന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏകദേശം 70 വർഷമാകുന്നു. എന്നാൽ ഇതുവരെ നാം വിദേശ സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ കട്ടികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ അടയാളം എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ? വരും ആഴ്ചകളിൽ ദീപാവലിക്ക് മുൻപ് തന്നെ സാധാരണ ജനങ്ങൾക്ക് ഇത് ലഭ്യമാകും. 5 ഗ്രാമും 10 ഗ്രാമും തൂക്കമുള്ള അശോക ചക്രത്തോടുകൂടിയ സ്വർണ്ണ നാണയത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതോടൊപ്പം 20 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണക്കട്ടിയും ലഭ്യമാക്കും. ഈ പദ്ധതി സാമ്പത്തിക വികസനത്തിന്റെ പാതയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അതിൽ നിങ്ങളുടെ സഹകരണം ലഭിക്കുമെന്നും എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, 31 ഒക്ടോബർ ഭാരതത്തിന്റെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ്. ഒരേയൊരു ഭാരതം ശ്രേഷ്ഠ ഭാരതം, ഇതിനായി പ്രവർത്തിച്ച അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഭാരതത്തിന്റെ ഭൂപടം മുൻപിൽ തെളിയുന്നു. ഭാരതത്തിന്റെ ഐക്യത്തിന് അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്. ഉരുക്കുമനുഷ്യനായി അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. സർദാർ പട്ടേലിനു വേണ്ടി നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം. എന്നാൽ ഭാരതത്തെ ഒന്നാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഭൂമിശാസ്ത്രപരമായി അദ്ദേഹം അത് നിർവഹിച്ചു. എന്നാൽ ഐക്യത്തിന്റെ മന്ത്രം നമ്മുടെ ചിന്തയിലും പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലും എപ്പോഴും വേണം. ഭാരതം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അനേകം സമ്പ്രദായങ്ങളും ഭാഷകളും ഉപഭാഷകളും ജാതികളും പല ചുറ്റുപാടുകളുമുള്ള ഈ വൈവിധ്യങ്ങൾ നമ്മുടെ സൗന്ദര്യം തന്നെയാണ്. ഈ വൈവിധ്യങ്ങളില്ലായിരുന്നെങ്കിൽ ഈ സൗന്ദര്യത്തിന്റെ പേരിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് വൈവിധ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഐക്യത്തിന്റെ മന്ത്രം. ശാന്തി, സദ്ഭാവന, ഐക്യം, ഇവയൊക്കെ വികസനത്തിന്റെ ചേരുവയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 31 ഒക്ടോബർ രാജ്യത്തിന്റെ പല കോണുകളിലും ഐക്യത്തിനു വേണ്ടിയുള്ള കൂട്ടയോട്ടം നടന്നുവരുന്നുണ്ട്. എനിക്കും ഇതിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം മുൻപ് ലഭിച്ചിരുന്നു. ഇപ്രാവശ്യം 4 പാടും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതായി ഞാൻ കേട്ടു. ആളുകൾ ഉത്സാഹത്തോടുകൂടി ഐക്യത്തിനുള്ള ഓട്ടത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ വികസനത്തിനുള്ള ഓട്ടം തന്നെയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഐക്യത്തിനായുള്ള ഈ ഓട്ടം വികസനത്തിലേക്കുള്ള പുരോഗതി ഉറപ്പാക്കുന്നതാണ്. വരുവിൻ, സർദാർ പട്ടേലിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഐക്യത്തിന്റെ മന്ത്രത്തെ മുന്നോട്ടു കൊണ്ടുപോകാം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇപ്പോൾ നിങ്ങളെല്ലാവരും ദീപാവലിയുടെ ഒരുക്കത്തിലായിരിക്കും. വീട് വൃത്തിയാക്കിയിട്ടുണ്ടാകും, പുതിയ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ദീപാവലി നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിലും പല രീതിയിൽ ആഘോഷിച്ചു വരുന്നു. നിങ്ങൾക്ക് ദീപാവലി എന്ന പവിത്രമായ ആഘോഷത്തിന് ആശംസകൾ നേരുന്നു. പക്ഷേ ദീപാവലി ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന ചില അപകടങ്ങൾ ഞാൻ ഓർത്തുപോകുന്നു. പടക്കങ്ങൾ പൊട്ടിക്കുമ്പോഴും ദീപങ്ങൾ കത്തിക്കുമ്പോഴും പൊള്ളലേൽക്കാറുണ്ട്. പലപ്പോഴും കുട്ടികൾക്കാണ് അനിഷ്ടങ്ങൾ സംഭവിക്കുക. ദീപാവലിയുടെ സന്തോഷം അനുഭവിക്കൂ. എന്നാൽ കുട്ടികൾക്ക് അനിഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഓരോ രക്ഷിതാവിനോടും പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, വൃത്തിയാക്കലാണെങ്കിൽ തീർച്ചയായും വേണം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ദീപാവലിയുടെ 2-ാം നാൾ ബ്രിട്ടനിലേക്ക് ഞാൻ പോവുകയാണ്. ഇത്തവണ ബ്രിട്ടനിലേക്ക് പോകാൻ എനിക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹമാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുൻപ് മുംബൈയിൽ ബാബാ സാഹിബ് അംബേദ്കറുടെ ചൈതന്യം കുടികൊള്ളുന്ന ഭൂമിക്കരികിൽ പ്രശാന്ത സുന്ദരമായ സ്മാരകത്തിന് തറക്കല്ലിടുന്നതിനായി പോയിരുന്നു. ഇനി ഞാൻ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ താമസിച്ചിരുന്ന വീട്, അതിപ്പോൾ ഭാരതത്തിന്റെ സ്വത്തായി തീർന്ന വീട്, ഇന്ന് 125 കോടി ദേശവാസികളുടെ സ്വാഭിമാനത്തിന്റെ ഉറവിടമായി മാറിയിരിക്കുന്നു. ഇനി ഞാൻ അതിന്റെ വിധിപ്രകാരമുള്ള ഉദ്ഘാടനത്തിന് പോവുകയാണ്. ദളിതരായാലും പീഡിതരായാലും ശോഷിതരായാലും വഞ്ചിതരായാലും പിന്നോക്കം പോയവരായാലും ആരായാലും കഷ്ടപ്പാടിലൂടെ ജീവിതം തള്ളി നിൽക്കുന്ന നിരാലംബർക്ക് ആവേശം നൽകുന്നതാണ് അത്. പ്രബലമായ ഇച്ഛാശക്തിയാൽ സങ്കടങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നേറാൻ കഴിയും. വിദ്യാഭ്യാസം നേടാൻ കഴിയും എന്ന വിശ്വാസം നൽകാൻ എവിടെയിരുന്നാണോ അംബേദ്കർ തപസ് ചെയ്തത് ആ ഭവനത്തിനും കഴിയും. ഭാരത സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരുകളും സമൂഹത്തിലെ ദുർബല വിഭാഗത്തിലെ ദളിതർ, ആദിവാസികൾ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മിടുമിടുക്കന്മാർ എന്നിവർക്ക് വിദേശത്ത് പഠിക്കാൻ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അതുപോലെ ഭാരത സർക്കാർ മിടുക്കരായ ദളിത് യുവതീ യുവാക്കൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകുന്നു. മേലിൽ സ്കോളർഷിപ്പോടുകൂടി വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് ബാബാ സാഹിബ് അംബേദ്കറിന്റെ ഈ സ്ഥലം ഒരു പുണ്യപ്രേരണാഭൂമിയായി തീരുമെന്ന് എനിക്കുറപ്പുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കുക, അതിനുശേഷം ദേശത്തിനുവേണ്ടി ജീവിക്കുക. ഈ സന്ദേശം ജീവിച്ചു കാണിക്കുകയായിരുന്നു ബാബാ സാഹിബ് അംബേദ്കർ. അതുകൊണ്ടാണ് എന്റെ ബ്രിട്ടൻ യാത്ര രോമാഞ്ചദായകമായി തീരുന്നത്. കുറച്ചു വർഷങ്ങളായി ഈ വിഷയം സങ്കീർണമായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഭവനം 125 കോടി ദേശവാസികളുടെ സ്വത്തായി മാറുകയും ബാബാ സാഹിബ് അംബേദ്കറിനോട് കെട്ടുമിണഞ്ഞുകിടക്കുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലെയുള്ളവർക്ക് എന്തുമാത്രം ആനന്ദമാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ? ലണ്ടനിൽ ഒരവസരം കൂടി എനിക്ക് ലഭിക്കുകയാണ്. ഭഗവാൻ ബസവേശ്വരന്റെ പ്രതിമ അനാച്ഛാദനം. വർഷങ്ങൾക്കു മുൻപ് ജനാധിപത്യത്തിനുവേണ്ടിയും സ്ത്രീ ശാക്തീകരണത്തിനുവേണ്ടിയും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ശരിക്കും പഠനവിധേയമാക്കേണ്ടതാണ്. പണ്ട് ഭാരതത്തിലെ മഹാപുരുഷന്മാർ ഏതുവിധത്തിൽ ചിന്തിച്ചിരുന്നു, ദൂരവീക്ഷണം എത്രത്തോളമുണ്ടായിരുന്നു എന്നൊക്കെയുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രതിമ അനാച്ഛാദനം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ദേശവാസികളുടെ മനസ്സുമായി ഇത്തരം കാര്യങ്ങൾ അഭേദ്യ ബന്ധം പുലർത്തുമ്പോൾ എത്ര ആഹ്ലാദകരമായിരിക്കും അതെന്ന്. പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങളെല്ലാം മൻ കി ബാത്തുമായി സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ടെലിഫോൺ വഴിയും MyGOV.in വഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അയച്ചു തരുന്ന ആശയത്തിന്റെ ഉള്ളടക്കം വെച്ച് ആകാശവാണിയിൽ ചർച്ചകൾ നടക്കാറുണ്ട്. സർക്കാർ അധികാരികളെ വിളിച്ചുവരുത്തിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചില ആളുകൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള യജ്ഞങ്ങളും നടത്തുന്നുണ്ട്. ഭാരതമെന്ന രാജ്യത്ത് നമുക്ക് ഒരുപാട് ഭാഷകൾ അറിഞ്ഞിരിക്കണം. അതിൽ ചില ഭാഷകളെങ്കിലും പഠിക്കാനുള്ള സൗഭാഗ്യവും ലഭിച്ചു. എന്നാലും ഇത്രയധികം ഭാഷകളില്ലേ, ഞാൻ എവിടെ പഠിക്കാൻ ഇല്ല. എന്നാലും ഞാൻ ആകാശവാണിയോട് കടപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അതത് സംസ്ഥാനങ്ങളുടെ മാതൃഭാഷയിലൂടെ രാത്രി 8 മണിക്ക് അതാത് സംസ്ഥാനങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷ പ്രക്ഷേപണം ചെയ്യുന്നു. അതിലടങ്ങിയിരിക്കുന്ന ശബ്ദം ആരുടേതായാലും അതിന്റെ സാരം എന്റെ മനസ്സിൽ നിന്ന് ഉരുവം കൊണ്ടതല്ലേ. ഇനി നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അതുവഴി നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധം രൂപപ്പെടുത്താം. കഴിഞ്ഞ പ്രാവശ്യം മൻ കി ബാത്തിലൂടെ ഞാൻ ഒരു വർഷം തികച്ച കാലമായിരുന്നു. ഇന്ന് നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്ക് ഒരിക്കൽ കൂടി ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്.
മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.